SBS റേഡിയോ.
ഓസ്ട്രേലിയയിലുള്ള മലയാളി കൂട്ടായ്മകൾ വിവിധ ചർച്ചകൾ സംഘടിപ്പിക്കാറുണ്ട്. മെൽബണിൽ എന്റെ കേരളം എന്ന കൂട്ടായ്മ ഗോവൻബ്രേ കമ്മ്യൂണിറ്റി സെന്ററിൽ കൾച്ചറൽ ഇന്റഗ്രേഷൻ പ്രതീക്ഷകളും വെല്ലുവിളികളും എന്ന പേരിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു. ആരോഗ്യ വിദഗ്ധരാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. പ്രവാസികളായി ഓസ്ട്രേലിയയിലെത്തിയതിന് ശേഷം ഓരോ കുടുംബവും നേരിടുന്ന വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കൾക്ക് എന്ത് നിലപാട് എടുക്കണം, ഒപ്പം വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ ജീവിക്കുമ്പോൾ എങ്ങനെ കുടുംബത്തിലെ മാതാപിതാക്കളും കുട്ടികളും വെല്ലുവിളികളെ നേരിടും, സംസ്കാരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എങ്ങനെ രൂപപ്പെട്ടുവെന്നും വ്യത്യസ്തമായ സ്വഭാവമുള്ള സംസ്കാരങ്ങളുടെ പ്രത്യേകതകളും മെൽബണിൽ റീഹാബിലിറ്റേഷൻ മെഡിസിനിൽ കൺസൾട്ടന്റ് ഫിസിഷ്യനായി പ്രവർത്തിക്കുന്ന ഡോക്ടർ പ്രസന്നൻ പൊങ്ങനാൻ പറമ്പിൽ വിശദീകരിച്ചു.
പിന്നെ കൾച്ചറിന് ഒരുപാട് ഡയമെൻഷൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈവൻ ഇപ്പോൾ ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതിനൊക്കെ ഒരു പ്രത്യേക കൾച്ചറുണ്ട്. പിന്നെ കൾച്ചർ പലപ്പോഴും ഒരു ഒരു വ്യക്തിയാധിഷ്ഠിതമായിട്ട് മാറാം. എൻ്റെ വിശ്വാസം, എൻ്റെ ഞാൻ എല്ലാത്തിനും ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് അതാണ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. കൾച്ചറിനെ അങ്ങനെയും നമുക്ക് കാണാം. പിന്നെ വേറൊരു കുറേ ഡയമെൻഷൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ചില കൾച്ചർ സമത്വം വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന കൾച്ചറാണ്. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാര ശ്രേണിയുടെ പല ലെയേഴ്സിനെയും എടുത്തു കാണിക്കുന്ന ഒരു കൾച്ചറുണ്ട്. പിന്നെ വളരെ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും വളരെ അബ്രപ്റ്റായിട്ട് പറയുകയും ചെയ്യുന്ന ചില സമ്പ്രദായങ്ങൾ ചില കൾച്ചറിൽ കാണാം. പിന്നെ ഇൻഡിവിജ്വൽ വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള ചില കൾച്ചറിൻ്റെ സ്വഭാവമുണ്ട്. ചിലതാണെങ്കിൽ സമൂഹത്തിന് മൊത്തം ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന രീതിയിലുണ്ട്. അത് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. പിന്നെ കിട്ടുന്ന ജോലി അത് ചെയ്തു തീർക്കുക എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്യുന്ന കൾച്ചറുണ്ട്. അതല്ല റിലേഷൻഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്ന കൾച്ചറുണ്ട്, റിസ്ക് എടുക്കുന്ന കൾച്ചറുണ്ട്, വളരെ അവധാനതയോടുകൂടി എല്ലാ ഭാഗങ്ങളും ചിന്തിച്ച് ചെയ്യുന്ന കൾച്ചറുണ്ട്.
ഒപ്പം ഒരു വ്യക്തിയോ ഒരു കുടുംബമോ പുതിയൊരു സംസ്കാരത്തിൽ എത്തിയതിനു ശേഷം പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കാര്യവും അദ്ദേഹം അവലോകനം ചെയ്തു.
ഇനി വേറൊന്നുള്ളത് ഒരു കൾച്ചറൽ ഷോക്ക് എന്ന് പറയുന്നൊരു ഇതുണ്ട്. കൾച്ചറൽ ഷോക്ക് എന്ന് പറയുന്നത് ഇപ്പം ഞാനൊക്കെ ഓസ്ട്രേലിയയിൽ വരുന്നതിന് മുമ്പ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. തൃശ്ശൂരിൽ നിന്ന് ആകെ ഞാൻ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് കണ്ടിരിക്കുന്നത് ക്രിക്കറ്റ് ഫീൽഡിലാണ്. ക്രിക്കറ്റ് ഫീൽഡിൽ എനിക്ക് അവരെ തീരെ ഇഷ്ടമല്ല. ആ ഒരു ഇത് വെച്ച് അറിവും വെച്ചിട്ടാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ഇതൊരു ഒരു സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്നൊരു കാലഘട്ടമുണ്ട് നമുക്ക്. ആ കാലഘട്ടം വന്ന് ഇവിടെ ഒന്ന് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, നമുക്ക് കുറേ പ്രതീക്ഷകളുണ്ട്, നമുക്ക് കുറേ വിചാരങ്ങളുണ്ട്, ചിലപ്പോൾ അതൊക്കെ യോജിച്ചു പോവും യോജിച്ചുമില്ല. ആ ഒരു കാലഘട്ടത്തിലെയാണ് ഈ കൾച്ചറൽ ഷോക്ക് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കൾച്ചറൽ ഷോക്ക് അല്ലേ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമൊരു ഹണിമൂൺ പീരീഡ് ഉണ്ടാവും, നമ്മളോട് വന്നു അല്ലേ, നമ്മൾ വളരെ അഭിമാനമായി ഓസ്ട്രേലിയ പോലുള്ള ഒരു രാജ്യത്ത് വന്നു. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വീട് വയ്ക്കാനും കാര്യങ്ങളൊക്കെ ഒരു പ്ലംബറേത് വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ആദ്യം ഈ കാശൊക്കെ ഡോളറിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇന്ത്യൻ റൂപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നോക്കി അയ്യോ എത്ര വേണോ എന്നൊക്കെ നോക്കുന്നൊരു കാലഘട്ടമുണ്ട്. അത് ശരിയാവാണ്ടാകുമ്പോൾ നമുക്കൊരു ഫ്രസ്ട്രേഷനും ക്രൈസിസൊക്കെ വരും. അത് കഴിഞ്ഞ് നമ്മളതിൽ നിന്ന് റിക്കവർ ചെയ്യും. നമുക്ക് പൈസയൊക്കെ ആയി, ഒരു കാറൊക്കെ മേടിച്ചു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങി വരുന്നൊരു കാലഘട്ടമാണ് ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ കുറേശ്ശെ ഫൂട്ടി കാണാനൊക്കെ തുടങ്ങി, ക്രിക്കറ്റിൻ്റെ ഒപ്പം ഫൂട്ടി കണ്ടു തുടങ്ങി. അതിൽ നിന്ന് വരുന്നത് എന്ത് സംഭവം കളിയാണ്. ഫൂട്ടിക്ക് ഞാൻ ആദ്യകാലത്തൊരു ഡെഫിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇത് ഒരു സോഷ്യലൈസേഷൻ ഓഫ് വയലൻസ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കും അതിനകത്തും നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കൾച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെയാണ് നമ്മൾ ഈ കൾച്ചറിനോട് കൂടിച്ചേർന്ന് ഈ കൾച്ചറിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് അതിൽ ഇപ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ എത്രയോ ഇന്ത്യക്കാരും മലയാളീസൊക്കെ ബഹുമതികളും പുരസ്കാരങ്ങളും ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ഒക്കെ നേടാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മളതിന് കമാൻഡിംഗ് പവറിലോട്ട് വരാൻ ശ്രമിക്കുന്നൊരു കാലഘട്ടം ഉണ്ടാകും. അത് കുറച്ച് സമയമെടുക്കും.
കേരളത്തിലെ സാംസ്കാരിക ഘടന ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായതെന്നും അദ്ദേഹം ചർച്ച ചെയ്തു. ഇതിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്റെ പങ്കിനെക്കുറിച്ചും ചൂണ്ടിക്കാട്ടി.
ന്യൂക്ലിയർ ഫാമിലി ഇവിടെ കുറെ കാലമായിട്ട് പ്രാവർത്തികമാകുകയും ന്യൂക്ലിയർ ഫാമിലിയുടെ ഏറ്റവും സ്ട്രെസ്സും സ്ട്രെയിനും കൊണ്ട് ഒരു പുതിയ ജനവിഭാഗം വളരെ പരിചിതമായിട്ടുള്ള ഒരു ജനവിഭാഗത്തിലേക്ക് വരികയും ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രതിഭാസം, ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലും ഇതൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പം നമ്മൾ പറയുക അതൊരു വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്ന ചില പദങ്ങൾ കൊണ്ട് നമ്മളതിനെ തള്ളിക്കളയുന്നു. പക്ഷേ ഇത് സംസ്കാരത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ കരിയർ ചോയ്സിൽ സ്ത്രീകളുടെ കാര്യങ്ങളിൽ വരുമ്പോൾ അവരുടെ കരിയർ ചോയ്സ്, ഇപ്പോൾ എത്രയോ ആളുകൾ പി എച്ച് ഡിക്ക് വേണ്ടി ശ്രമിക്കുന്നു, എത്രയോ സ്ത്രീകൾ പി എച്ച് ഡി നമ്മുടെ നാട്ടിലുണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യാൻ കാരണം അവർക്കുണ്ടായിട്ടുള്ള പിന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് എന്ന് പറയുന്നതാണ്. ഈ ഡൈവേഴ്സ് കേരളത്തിനെ പറ്റി പറയുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ കേരളം ഡൈവേഴ്സ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഞാനത് മോശമായിട്ടല്ല പറഞ്ഞത്, ഞാൻ ആരോട് പറഞ്ഞപ്പോൾ അവർ, ഞാൻ വിചാരിച്ചത് മോശമായിട്ട്, ഞാനത് പറയുന്നത് നമ്മൾ കൈവരിക്കുന്ന സാമൂഹിക പുരോഗതി ഫൈനാൻഷ്യൽ, ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് അടുത്തൊരു കല്യാണം കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു 10-ഓ 25-ഓ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്ത്രീ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഒരു റിലേഷൻഷിപ്പ് കിട്ടാനായിട്ട് പണ്ടുള്ള അത്രയും ബുദ്ധിമുട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ പോലും ഇല്ല. അത് അപ്പം നമ്മൾ ആരുടെ പങ്കാളികളുമായിട്ട് ജീവിക്കണോ, ആ പങ്കാളി ലൈഫ് ലോങ് ആയിട്ട് ജീവിക്കണോ, ഇത്തരം കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കാനും അതിനുള്ള അവസരം വരുന്നത് ഈ ഫീമെയിൽ ലിറ്ററസി കൊണ്ടാണ്.
വിദ്യാഭ്യാസം കൂടുമ്പോൾ പല സംസ്കാരങ്ങളിലും വിവാഹമോചനം പോലുള്ള കാര്യങ്ങൾ കൂടുന്ന കാര്യവും ചർച്ചയായി.
ഹലോ ഡോക്ടർ. നിങ്ങൾ പറഞ്ഞു ഡിവോഴ്സ് നിങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്ന കൾച്ചറിന്റെ നല്ല ഭാഗമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് കുടുംബങ്ങൾ ശിഥിലമാകുന്നതിനെ പറ്റിയിട്ട് ഡോക്ടർ ആവശ്യമില്ല.
ഈ കുടുംബങ്ങൾ ശൈഥല്യമില്ലാതെ നിലനിന്നിരുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് എല്ലാ ആൾക്കാരും പോയിട്ട് നാളെ പോയി ഡൈവേഴ്സ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഡൈവേഴ്സ് ഒരു ഒരു ഫീമെയിൽ ഇൻഡിപെൻഡൻസിൻ്റെയും ഫീമെയിൽ ലിറ്ററസിയുടെയും ഒരാളുകൾ അവരുടെ അവകാശങ്ങളെ പറ്റിയൊക്കെ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനിഫെസ്റ്റേഷൻസാണ്. അതെല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. ഈ കുടുംബം എന്ന് പറയുന്നത് നിലനിൽക്കേണ്ടത് സ്ത്രീയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണറെ അവരുടെ അവകാശങ്ങളോ അവരുടെ സ്വാതന്ത്ര്യമോ ഹനിച്ചുകൊണ്ടാണ്. ഇപ്പം അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ജി ആർ സന്തോഷ് കുമാർ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് കിട്ടും, സ്വാതന്ത്ര്യവും പരസ്പരം അറിയുകയും സ്വാതന്ത്ര്യം കൊടുക്കുകയും വികാരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാത്ത സൗഹൃദവും ബന്ധങ്ങളും മൃതശരീരമാണ്. അപ്പോൾ നമ്മൾ മൃതങ്ങളായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ വേണോ, അതോ ആരോഗ്യകരമായിട്ട്? അതൊരു ക്രൈസിസാണ്. അതുവരെ ഈ സമൂഹം അതിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രൈസിസ് തന്നെയാണ് ഡൈവേഴ്സ്.
കുട്ടികളുടെ വളർച്ചയിലെ പ്രധാന ഘടകങ്ങളായിരുന്നു കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിൽ ഫെലോഷിപ്പിന്റെ ഭാഗമായി എത്തിയിരിക്കുന്ന സൈക്യാട്രിസ്റ്റായ ഡോക്ടർ റാണി ജാൻസി വിശദീകരിച്ചത്. മാതാപിതാക്കൾക്ക് പ്രവാസ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന കാര്യവും ചർച്ചയായി. ഓസ്ട്രേലിയയിലെ ബഹുസാംസ്കാരിക സ്വഭാവത്തെ എത്രമാത്രം മാതാപിതാക്കളും ഉൾക്കൊള്ളണമെന്ന കാര്യവും ചർച്ച ചെയ്തു.
ഒരു വീട്ടിൽ അച്ഛനും അമ്മയും ഒരേപോലെ വളർത്തുന്ന രണ്ട് കുട്ടികളും രണ്ടുപേരും വ്യത്യസ്തരായിട്ടാണ് വരുന്നത് അല്ലേ. നമുക്ക് മനസ്സിലാവുന്ന അവർക്ക് ഇന്നേറ്റായിട്ടുള്ള സാധനങ്ങൾ, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു കൊച്ചു വലുതായി വരുമ്പോൾ അവൻ എന്ത് ചെയ്താലും അതെല്ലാം വളർത്തിയതിൻ്റെ അല്ല, അത് വളർത്തിയതിൻ്റെ അല്ല, അവർക്ക് ജന്മനാ കിട്ടിയ ഒത്തിരി സാധനത്തിൻ്റെ കൂടെയാണ് അത്. ശരിക്കും പറഞ്ഞാൽ കൊച്ചു പഠിച്ച് വളർന്ന് മിടുക്കനായി ഒരു മേഖല എത്തുമ്പോൾ ഞാൻ പഠിപ്പിച്ചതിൻ്റെ അല്ല, വലിയ സ്കൂളിൽ കൊണ്ട് പഠിപ്പിച്ചതിൻ്റെ അല്ല, അവന് ജന്മനാ കിട്ടിയ ബുദ്ധിശക്തിയുടെയും ഹാർഡ് വർക്കിൻ്റെയും ഒത്തിരി കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചൊരിടത്ത് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് നേച്ചറിനാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ, എൻ്റെ ഒരു അറിവനുസരിച്ച് പറയുകയാണ്, ശാസ്ത്രീയമാണ്, ഏകദേശം 60-70% വരെ ഒരാളുടെ സ്വഭാവം നേച്ചറാണ്, നമുക്ക് കിട്ടിയേക്കുന്ന ജീൻസാണ്, നമ്മുടെ ബുദ്ധിശക്തിയാണേലും നമ്മുടെ പെരുമാറ്റമാണേലും. അതുകൊണ്ട് തന്നെ ഒരു കൊച്ചിൻ്റെ സ്വഭാവ ദൂഷ്യത്തിന് 30% മാത്രം കുറ്റമായി നമുക്ക് അച്ഛനെയും അമ്മയും പറയാൻ പറ്റും.
കുട്ടികൾക്കൊപ്പം സമയം ചെലവിടുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതായി ഡോക്ടർ ചൂണ്ടിക്കാട്ടി.
ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി ടൈം എന്ന് വെച്ചാൽ കൊച്ചിന് താല്പര്യമുള്ള ഒരു കാര്യത്തിൽ കൊച്ചിൻ്റെ കൂടെ ഇടപഴകുന്നതാണ് ക്വാളിറ്റി ടൈം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പം നമ്മൾ ഇന്നത് ഇന്ന് രാവിലെ നമ്മൾ ഇന്ന് ശരി പേരൻറ്റിങ് ക്ലാസ്സൊക്കെ കേട്ടതാണ്, ഇന്ന് തൊട്ട് നമുക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വെച്ച് ഇറങ്ങുകയാണ്, എങ്ങനെയാണ് നമുക്കത് പറ്റും? അപ്പം നമ്മൾ ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനും ഒക്കെ, ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനെയാണ്, മോനെ എന്താ വരയ്ക്കുന്നത്, ആ വിമാനം ഇതിനെന്താ നിറം? അപ്പം ഇത് ക്വസ്റ്റ്യനിങ് അല്ല ക്വാളിറ്റി ടൈം, ഇറ്റ് ഇസ് കോൾഡ് കമൻറ്റിങ്. നമ്മൾ ഇത് കൊച്ചു പടം വരയ്ക്കുന്നതിനനുസരിച്ച് പ്രോത്സാഹിപ്പിച്ച് കമൻറ്റ് പറഞ്ഞ് സ്പെൻഡ് ചെയ്യുന്ന 20 മിനിറ്റിനെയാണ് നമ്മൾ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്.
ഒപ്പം ഓസ്ട്രേലിയൻ രീതികളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കുട്ടികളെ വളർത്താൻ ശ്രമിക്കുന്നത് ദോഷം ചെയ്യാമെന്നും ഡോക്ടർ ജാൻസി അഭിപ്രായപ്പെട്ടു. മാതാപിതാക്കൾ ആദ്യം ഇവിടുത്തെ സംസ്കാരവുമായി ഇഴുകിച്ചേരേണ്ടത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാന കാര്യമായിരിക്കുമെന്നും ഡോക്ടർ ജാൻസി പറഞ്ഞു.
അച്ഛനമ്മമാരും മൾട്ടിക്കൾച്ചറലാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രതിനിധി. നമുക്ക് ഇന്ത്യൻ പേരൻസ് ആയിട്ട് ഇന്ത്യയിലെ കുട്ടികളെ വളർത്തുന്ന പോലെ ഓസ്ട്രേലിയയിലെ കുട്ടികളെ വളർത്താൻ പറ്റില്ല.
മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ സമയം ചിലവിടുമ്പോൾ ടി വി, മൊബൈൽ ഫോൺ എന്നിവ ഒഴിവാക്കേണ്ടതിൻ്റെ പ്രാധാന്യം സൈക്യാട്രിസ്റ്റായ ഡോക്ടർ നവീൻ ചൂണ്ടിക്കാട്ടി.
ഇപ്പം നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ടൈം വിത്ത് കിഡ്സ് എന്നതെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുമാണ്. ഫാമിലിയിലാണെങ്കിൽ തന്നെ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫും ഹസ്ബൻഡ് പേരൻസും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും, അത് നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്കത് എത്രമാത്രം കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ആലോചിക്കാം. അതായത് വളരെ കുറച്ച് സമയമേ നമുക്ക് നമ്മുടെ ഫാമിലി കൂടെ ചിലവഴിക്കാനും സംസാരിക്കാനും കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ ടി വി ആണെങ്കിൽ വാട്സാപ്പ് നോക്കുകയും കൂടെ ചെയ്യണം. അപ്പം കഴിയുന്നിടത്തോളം അറ്റ്ലീസ്റ്റ് ഫാമിലിയിൽ ഫാമിലി ടൈമിലെങ്കിലും നമ്മൾ ടി വിയും വാട്സാപ്പ് ഒഴിവാക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും.
അടുത്ത കാലത്തായി ആരോഗ്യരംഗത്തുള്ളവർക്കുള്ള പരിശീലനത്തിൽ വിവിധ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള അറിവ് പകരുന്നതും പ്രധാനപ്പെട്ട വിഷയമായി കണക്കാക്കുന്നതായി ഡോക്ടർ നവീൻ ചൂണ്ടിക്കാട്ടി.
Hear more stories in your language by visiting sbs.com.au.